ആകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ദോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ദോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ദോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഇവിടെ നമസ്കാരവും സുഭൂഷ്യം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ശിഷ്ടതാവേ നിനക്ക് സ്തുതി. പാവിളാവിന്റെ അടിയാരോട് കരുണയുന്നു. വിശ്വരാജാവേ നിനക്ക് സ്തുതി. വാറക്കുമോ സദ്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടവാസിലെ പോലെ പോലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷണിച്ചതുപോലെ ഇവിടെ മുമ്പാകും ഞങ്ങളോ ക്ഷണിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കും നിനക്കുള്ളതാകുന്നു. ആ മീങ്ക ഉറഞ്ഞ മറിയണമേ. നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുള്ള സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വലുപോലെ നമ്മുടെ ഭർത്താവ് ശിംസിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധവുള്ള അന്യോർത്തം അറിയണമേ. നമ്പുരാന്റെ അമ്മയെ പാവിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണനാഴിൽ എന്ത് ചെയ്യുന്ന നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, പകൽ സമയത്തെ അധ്വാനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരവും മനസ്സും വിരമിച്ച് ശാന്തമായി ഈ സന്ധിയിൽ തിരുസന്നിധിയിൽ നിലകൊണ്ട് നിത്യമായ സ്തുതികളും തുടർച്ചയായ സ്തോത്രങ്ങളും നിനക്ക് സമർപ്പിക്കുവാനും ഞങ്ങളുടെ ജീവന്റെ ആധാരമായിരിക്കുന്ന നിന്റെ തിരുവചനങ്ങൾ ഗ്രഹിപ്പാനും കേൾപ്പാനും ധ്യാനിപ്പാനും ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന ഈ സാവകാശത്തിനു വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. തിരുവചനത്തിലെ അത്ഭുത കാര്യം ഗ്രഹിപ്പാണ്ടക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിയെ വിശുദ്ധീകരിക്കണമേ. കർത്താവ് എന്നിന്റെ തിരുവചനത്തിലേക്ക് നോക്കി ധ്യാനിപ്പാണ്ടക്കവണ്ണം ഞങ്ങളെ ഹൃദയങ്ങളെ വിമലീകരിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്നതിന്റെ മക്കളെല്ലാവരെയും തൃക്കൺ പാർക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആമേൻ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ആറാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചില്ല. ആറാം അധ്യായമാണ് നമ്മൾ അന്ന് ആ മുഴുവൻ അധ്യായവും നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ധ്യാനിക്കുകയുണ്ടായി. ഏഴാം അധ്യായത്തിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത്. ആറാം അധ്യായത്തില് നമ്മൾ കേട്ട കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണല്ലോ ഇവിടെയും നമ്മൾ കാണുന്നത്. ഈ അധ്യായങ്ങളൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ന്യായപ്രമാണം എന്നുള്ളതാണ് പ്രധാനം. ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് പറയുന്നു, ഉയർപ്പിനെ കുറിച്ച് പറയുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ചിന്തയിൽ അതൊക്കെയാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. ഉയർപ്പിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിർവചനം നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മാമോദീസായുമായുള്ളതിന്റെ ബന്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഉയർപ്പാണ് മാമോദീസായുടെ ആധാരമെന്ന് പറയുന്ന ഉയർപ്പാണ്, അല്ലെങ്കിൽ ഉയർപ്പിൽ നമ്മൾ പങ്കാളികളാകുന്ന അനുഭവമാണ് മാമോദീസ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുകയുണ്ടായത്. ഇന്നും അതിനോട് സമാനമായ ചിന്തകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. ഏഴാം അധ്യായം നമുക്ക് ഇന്ന് മുഴുവനും ചിന്തിക്കാനായിട്ട് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാള് 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിക്കുക. ഏഴാം അധ്യായം Chapter 7 verses 1 to 6.
സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു.
ഓർത്തഡോക്സ് ബൈബിളിലെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാം. പോൾ ഹാസ് അഫേംഡ് ദാറ്റ് ജസ്റ്റിഫിക്കേഷൻ അവർ ഓൺഗോയിങ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് കംസ് ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ആൻഡ് നോട്ട് ബൈ ഫോളോയിങ് ദ വർക്ക്സ് ഓഫ് ദ ലോ. So these verses are examples from the law to prove out ultimate need to be free from the law. Under the law of Moses, only death releases a person from marriage, while divorce does not. Likewise, Christ's death brings about our death to the law so that we can be married to another, that is to Christ. ഇവിടെ വിവാഹ ജീവിതത്തിന്റെ ഒരു ഉദാഹരണം പൗലോസ് അവതരിപ്പിക്കുകയാണ്. വിവാഹ ജീവിതം എന്നുള്ളതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം, വിവാഹത്തെക്കുറിച്ചുള്ള ഉദാഹരണം മാത്രം ഇവിടെ എടുക്കുകയാണ്. അപ്പൊ ഭർത്താവ് മരിച്ച് ആ സ്ത്രീയെ സംബന്ധിച്ചുള്ള ഒരു വിവരണമാണ്. അപ്പോൾ മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ തമ്മിൽ അധികാരമുണ്ട്. കാരണം ഞാൻ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്ന് പൗലോസ്ലിഹ പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ, ചോദ്യമാണ്. പിന്നെ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഇവിടെ ഇതിനെ മനസ്സിലാക്കത്തക്കവണ്ണമുള്ള അറിവ്, ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള അറിവുള്ള ആളുകളോടാണ് ഓരോ സ്ത്രീയായത് പറയുന്നത്. അപ്പൊ മരണത്തോടും കൂടി ഭാര്യാഭർത്ത ബന്ധത്തിന്റെ നിയമസാധുത, അതിന്റെ ലീഗലായിട്ടുള്ള എക്സിസ്റ്റൻസ് നഷ്ടപ്പെടുകയാണ്, അതില്ലാതാവുകയാണ്. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഇത് ആ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി മാത്രമാണ് ഓരോ സ്ത്രീ പറയുന്നത്. അപ്പം അപ്പോഴേ നമ്മയും ന്യായപ്രമാണത്തെയും ഭാര്യയോടും ഭർത്താവിനോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഈ സാദൃശ്യപ്പെടുത്തൽ അല്ലെങ്കിൽ ഇങ്ങനെ സാദൃശ്യപ്പെടുത്തുന്നത് ഇവിടെ തുടരുക സാധ്യമല്ല. കാരണം തുടർന്നുള്ള വാക്യങ്ങൾ ഭർത്താവിന് സമാന്തരമായി മരിച്ചു എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ സംബന്ധിച്ചല്ല, നമ്മെക്കുറിച്ചാണ്. അപ്പൊ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള കാര്യം പറയാൻ വേണ്ടി നമ്മുടെ ജീവിത അനുഭവവുമായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തോട് ഏകീഭവിച്ചിട്ട് അവന്റെ കുരിശുമരണത്തിൽ സംഭവിച്ച നമ്മുടെ മരണം ന്യായപ്രമാണമായി മുമ്പേ ഉണ്ടായിരുന്ന ബാന്ധവത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. അപ്പൊ അതിനെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ കുരിശുമരണവുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മളുടേതായ ഒരു മരണം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് പൗലോസ്ലിഹ പറയുന്നത് ന്യായപ്രമാണ സംബന്ധമായുള്ള മരണമാണ് അതെന്നുള്ളതാണ്. അപ്പൊ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭർത്താവ് മരിച്ച സ്ത്രീയെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഭർത്താവ് മരിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പിന്നെ മറ്റ് യാതൊരു തരത്തിലുള്ള ബാന്ധവങ്ങളുമില്ല. അപ്പൊ അവൾക്ക് വീണ്ടും വിവാഹം കഴിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലും അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ സ്വതന്ത്രയാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവുമായുള്ള ഒരു പുതിയ ബാന്ധവത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ന്യായപ്രമാണ സംബന്ധമായ ഒരു മരണം നമുക്ക് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ക്രിസ്തുവിലുള്ള മരണം, ക്രിസ്തുവിൽ കൂടെ നമ്മൾ മരിച്ചിരിക്കുന്നതല്ല, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. കാരണം അവനോടുകൂടെ നമ്മൾ മരിച്ചു കുടിച്ചിടപ്പെട്ടു എന്ന് പറയുന്നത് പരിശുദ്ധ മാമോദീസായാൽ സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിനോടുകൂടെ ഉയർത്തിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. അപ്പൊ ഇനിയും മരിക്കാത്തവണ്ണം, മരിക്കാത്ത വിധം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവുമായുള്ള ഒരു എറ്റേണൽ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്റെ തോന്നൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കാൻ മതി, അതായത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള ഒരു എറ്റേണൽ ലിബറേഷൻ നമുക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഭർത്താവ് മരിച്ച സ്ത്രീ സ്വതന്ത്രയാകുന്നു, അവൾക്ക് വേറൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് പോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്ന് പറയുന്ന ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവുമായുള്ള ഒരു നിത്യമായ ബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ ഫലം കായ്ക്കത്തക്കവണ്ണം ഒരു പുതിയ ബാന്ധവത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ ഇനിയും ലീഗലായിട്ടും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടും ഒക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതുമായുള്ള ഒരു ബന്ധം നമുക്കില്ല എന്നുള്ളതാണ്. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നാലാം വാക്യത്തിൽ അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ച്ചിട്ട് കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അതാണ് പറയുന്നത്. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപ രാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോകുന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുകൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു എന്നാണ്. എന്താണ് അക്ഷരത്തിന്റെ പഴക്കം എന്ന് പറയുന്നത്? അക്ഷരത്തിന്റെ പഴക്കം എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് എഴുതപ്പെട്ട അക്ഷരങ്ങളാണ്, അല്ലെങ്കിൽ എഴുതപ്പെട്ട പ്രമാണങ്ങളിൽ നമ്മൾ ബാന്ധവപ്പെട്ടിരിക്കുന്നു, അതിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതാണ് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവരായിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏഴ് മുതൽ ഉള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ.
ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ? ഒരു നാളും അരുത്. പാപമത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ.
ക്രിസ്തുവുമായുള്ള പുതിയ ബന്ധത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. അവന് നമ്മൾ ആ ബന്ധത്തിൽ കൂടി നാം കൂടുതൽ ഫലം കായ്ക്കേണ്ടവരാണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനനുബന്ധമായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ശരീരം അതിൽ തന്നെ ദോഷമാണെന്ന ഒരു ആശയം ക്രിസ്തീയമല്ല എന്നുള്ളതാണ്. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്, നമ്മുടെ അവയവങ്ങളിൽ പാപത്തിന്റെ പാപരാഗങ്ങൾ. അത് 5 മുതലുള്ള വാക്യങ്ങളിൽ നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ശരീരം അതിൽ തന്നെ ദോഷമാണെന്ന ഒരാശയം ക്രിസ്തീയമല്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ജഡത്തിലായിരുന്നപ്പോൾ എന്നിവിടെ പൗലോസയ ഉദ്ദേശിക്കുന്ന ജഡം എന്ന് പറയുന്നത് പാപത്തിലായിരുന്ന അവസ്ഥയെക്കുറിച്ചാണല്ല. ശരീരം അതിൽ തന്നെ പാപമല്ല. അങ്ങനെ ക്രിസ്തീയ പ്രമാണത്തിൽ അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരം ഈ കഴിഞ്ഞ ദിവസത്തെ കുറിച്ച് പറയുകയുണ്ടായി, ശരീരം ചുട്ടുകളയുക അല്ലെങ്കിൽ അതിനെ കത്തിച്ചു കളയുക ക്രിമേഷം എന്നൊക്കെ പറയുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ അതിനെ ന്യായീകരിക്കാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം അത് നമ്മുടെ ഒരു പുരാതന പാരമ്പര്യം എന്ന് പറയുന്ന പഴയ നിയമത്തിൽ പോലും നമ്മൾ കാണുന്നത് ശരീരം സംസ്കരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ ശരീരം സംസ്കരിച്ച യഹൂദന്മാരുടെ പാരമ്പര്യം ക്രിമേഷനല്ല, അപ്പൊ അത് സംസ്കരിക്കപ്പെടുകയാണ്. ശരീരം നശിപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ളതല്ല എന്നുള്ളതാണ് പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെയുള്ള ചിന്ത. അതുകൊണ്ടാണ് അസ്ഥികളൊക്കെ കൊണ്ടുവരണം, യോസേപ്പ് കനാൻ ദേശത്ത് വെച്ച് അല്ല മിസ്രയേമിൽ വെച്ച് മരിക്കുമ്പോൾ എന്റെ അസ്ഥികളും കൂടെ നിങ്ങൾ കൊണ്ടുപോകണമെന്നൊക്കെ പറയുമ്പോൾ ഈ അസ്ഥികളെ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മരിച്ച ആളിന്റെ അസ്ഥിയെ തൊട്ടപ്പോൾ, എരിശാടി അസ്ഥിയെ തൊട്ടപ്പോൾ മനുഷ്യൻ മരിച്ച മനുഷ്യൻ ജീവിച്ചെഴുന്നേറ്റു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് അവിടെയൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ശരീരം ഒരിക്കലും ഭസ്മീകരിക്കപ്പെടേണ്ടതല്ല എന്നുള്ള ചിന്ത അവിടെയുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. അത് ആത്മാവിന്റെ പുതുക്കം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു ഭാഗം ഞാൻ പറയാൻ മറന്നുപോയതുകൊണ്ടാണ് അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ 7 മുതൽ 13 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത് ന്യായപ്രമാണവും പാപവും എന്നുള്ളതാണ്, ലോ ആൻഡ് സിൻ. അപ്പോൾ നമ്മളിപ്പോ മേൽ വിവരിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വലിയ തെറ്റിദ്ധാരണ മാറ്റുവാനായിട്ട് പൗലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്താണ് തെറ്റിദ്ധാരണ? ആ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ന്യായപ്രമാണം എന്ന് പറയുന്നത് പാപമാണോ എന്നുള്ളതാണ്. അപ്പൊ ന്യായപ്രമാണത്തോട് ബന്ധപ്പെടുന്നത് പാപം ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഒരിക്കലും പൗലോസ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. ന്യായപ്രമാണം എന്ന് പറയുന്നത് അതിൽ തന്നെ പാപമല്ല, ശരീരം അതിൽ തന്നെ പാപകരമല്ല എന്ന് നമ്മൾ പറയുന്നത്. ന്യായപ്രമാണം ഒരിക്കലും അതിൽ തന്നെ പാപമാണെന്ന് പറയുന്നില്ല. ഇപ്പൊ നമ്മൾ വായിച്ച വേദഭാഗം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്, ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ആയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്, എന്റെ ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. അപ്പോൾ ഈ ന്യായപ്രമാണം അതിൽ തന്നെ പാപമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ല, പാപമാണെന്നുള്ള തെറ്റിദ്ധാരണ ഇവിടെ പൗലോസ് ചെയ്യാൻ മാറ്റാൻ വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. ഇപ്പൊ ന്യായപ്രമാണത്തെ ശരിയായ വിധത്തിൽ നാം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് അത് വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. ഒരേ സമയത്ത് തന്നെ ഇസ് ഹോളി ആൻഡ് റൈറ്റസ്, നീതിയുള്ളതാണ്, നീതിയും വിശുദ്ധവുമായിട്ടുള്ളതാണ് ന്യായപ്രമാണം പറയുന്നത്. അത് ആത്മീയമാണ്, എന്നാൽ അത് പാപത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ പാപത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു എന്നുള്ളത്. അപ്പോ ഒരു കാര്യം നമ്മൾ വയലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് എന്തുകൊണ്ട് വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വരുന്നത്, എന്തിനാണത് വയലേറ്റ് ചെയ്യുന്നത്. അപ്പം ചില റൂൾസ് നിയമങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇന്ന കാര്യം അത് നിങ്ങൾ കീപ്പ് ചെയ്യണം, അത് വയലേറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു പാപത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു ലംഘനത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നത്. അപ്പൊ അല്ലെങ്കിൽ അത് തെറ്റല്ല, അത് അറിയാൻ വയ്യാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണെന്ന് പറയാനായിട്ട് ഒക്കത്തില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സത്യത്തിൽ ന്യായപ്രമാണം പാപത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത, അല്ലാതെ അതിൽ തന്നെ ദോഷമാണ് പറയുന്നില്ല. പക്ഷേ നമ്മൾ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുകയുണ്ടായി, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു, അതിനെക്കുറിച്ച് അപ്പം നമ്മൾ പറഞ്ഞു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. സ്വന്തം തന്റെ ആത്മാംശമാണ്, തന്റെ ആത്മ വിവരണമാണ് ഓലോസിയ നടത്തുന്നത്. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. അപ്പോൾ ന്യായപ്രമാണം പാപത്തെ അറിയുന്നതിന് തനിക്ക് കാരണമായി എന്ന് പൗലോസ് ചെയ്യാ പറയുന്നു. അപ്പൊ നിരോധിക്കുന്ന കാര്യങ്ങൾ, ലംഘനം നിരോധനമുള്ള കാര്യങ്ങൾ, അല്ല ചെയ്യരുത് എന്ന് പറയുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ അതിനുള്ള ഒരു ആഗ്രഹം മനുഷ്യ പ്രകൃതിയിലുണ്ട്. അപ്പൊ അത് മനുഷ്യന്റെ ഒരു ബലഹീനതയായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ മനുഷ്യനിൽ അതുണ്ട്. ഒരു കാര്യം വേദം തോട്ടത്ത് തന്നെ നമ്മൾ കാണുന്നതാണല്ലോ. ഇപ്പൊ ദൈവം വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ അത് പശിക്കാനുള്ള ഒരു മോഹം മനുഷ്യനിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. അത് അവന്റെ ഒരു ബലഹീനതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു 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 ലംഘനം എന്ന് ലംഘനത്തിന്, അതുകൊണ്ടാണ് ഈ ഈ ആദാമിന്റെ പാപം എന്ന് പറയുന്ന, ആദാം ചെയ്തു പോയ പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ള ചിന്തയല്ല ഒറിജിനൽ സിൻ എന്ന് പറയുന്ന ഒരു ഒരു ആശയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് ആ സ്വഭാവം നമ്മൾ വന്നു ചേർന്നുള്ളതാണ്, പാപം ചെയ്യുവാനുള്ള പാപ സ്വഭാവം മനുഷ്യവർഗത്തിലേക്ക് വന്നു. അല്ലാതെ ആദാം ഒരാൾ പാപം ചെയ്തു, അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു, നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണ് എന്നുള്ള ചിന്തയല്ല. നമ്മള് ആ പാപ സ്വഭാവം മനുഷ്യ സ്വഭാവത്തിലേക്ക്, മനുഷ്യരാശിയിലേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ് ആദാമിയ പാപം എന്നുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനത് സന്ദർഭവശ പറഞ്ഞതേ ഉള്ളൂ. സത്യത്തിൽ ഈ നിരോധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള താല്പര്യം മനുഷ്യപ്രകൃതിയുടെ ഒരു ബലഹീനതയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് മോഹിക്കരുതെന്ന കൽപ്പന തന്റെ ജീവിതത്തിൽ സകലവിധമായ മോഹവും ജനിപ്പിക്കുന്നതിന് കാരണമായി തീർന്നു. അങ്ങനെ ഒരു കൽപ്പന ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പാപം നിർജീവമായിരുന്നു എന്നാണ്, നിർജീവമായിരുന്നേനെ എന്ന് പൗലോസ് പറയുകയാണ്. അപ്പൊ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാതിരുന്ന ഒരു കാലം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ കൽപ്പനകളെക്കുറിച്ചുള്ള പരിജ്ഞാനവും തന്മൂലമുള്ള ഒരു ഒരു ആന്തരിക പോരാട്ടവും, ആ ആന്തരിക പോരാട്ടവും അനുഭവപ്പെടാതെ തന്റെ ജീവിതം നയിച്ചിരുന്നു. ന്യായപ്രമാണത്തെ അറിയാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച്, തന്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറയാം, ന്യായപ്രമാണത്തെ അറിയാതിരുന്നൊരു കാലത്ത് തനിക്ക് ഇങ്ങനെയൊരു ഇന്നർ കോൺഫ്ലിക്ട് ഇല്ലായിരുന്നു, ഒരു ഒരു ലംഘനത്തെക്കുറിച്ചുള്ള ഒരു അറിവില്ലായിരുന്നു, അല്ലെ ലംഘിക്കണമെന്നുള്ള ഒരു ഒരു താല്പര്യമില്ല, ഒരു ആഗ്രഹമില്ലായിരുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ രംഗപ്രവേശനത്തോടുകൂടി ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോ ഇവിടെ ന്യായപ്രമാണം പാപത്തെ അറിയാനും അല്ലെങ്കിൽ പാപം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിലേക്കുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കുവാനും ഒക്കെയുള്ള കാരണഭൂതമായി എന്നുള്ളതാണ്. അതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ വീണ്ടും മരണത്തെ സംബന്ധിച്ച് പറയുകയാണ്. അപ്പോൾ ഞാനൊരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ വീണ്ടും പാപം വീണ്ടും ജനിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇവിടെ മരണം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ അർത്ഥമാണ്. ഇവിടെ പാപം ഈ മരണത്തെക്കുറിച്ച് ഇവിടെയുള്ള പറയുന്ന കാര്യങ്ങള് മുമ്പേ പറഞ്ഞ മരണമല്ല, നേരെ മറിച്ച് ഇവിടെ പാപം ജീവിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. പാപത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ മരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴേ ഈ അത് നിലനിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്, അല്ലാതെ ഞാൻ മരിച്ചു കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിലല്ല. പാപം ചെയ്യുമ്പോൾ ആ മരിക്കുന്ന ഒരു ഒരു പ്രവണത ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പാപം എന്നേക്കുമായി ജീവിക്കുന്നു ഞാനത് ചെയ്യുന്നത് മൂലമായിട്ട്. അപ്പൊ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള കൂടുതൽ പരിജ്ഞാനം തനിക്ക് ജീവന്റെ സമൃദ്ധമായ അനുഭവം നൽകുമെന്ന പ്രതീക്ഷയിൽ അതിൽ ആശ്രയിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. ഞാനത് താഴേക്ക് ഒരു പ്രാവശ്യം കൂടി വായിക്കാം. എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് കണ്ടു, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. അപ്പം അത് വ്യത്യസ്തമായുള്ള അവസ്ഥയാണ്. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധമാണ്, വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ? ഒരു നാൾ വരുത്, പാപം അത്രേ മരണമായി തീർന്നു. ന്യായപ്രമാണമല്ല മരണമായി തീർന്നത്, പാപമാണ്. അത് 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 ജനിപ്പിക്കാനായിട്ട്, ആ ഒരു പാപം എന്നെ സൃഷ്ടിക്കുവാനായിട്ട് ഈ ഇത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ന്യായപ്രമാണം പാപമല്ല എന്നുള്ളതാണ്. അപ്പൊ അത് നന്മയായിട്ടുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയിക്കേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ അത് വായിച്ചാണ് നമ്മൾ നിർത്തുന്നത്. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നു, എന്നാൽ ഇതുമൂലം പാപം ശക്തിപ്പെടുകയും അതിന്റെ മുമ്പിൽ താൻ നിസ്സഹായനായി തീരുകയുമാണ് ചെയ്തത്. അങ്ങനെ താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണത്തോടെ മേൽ പറഞ്ഞ വിധത്തിൽ മരണം വന്നു ചേർന്നു എന്നുള്ളതാണ്. അത് മരണത്തിന് കാരണമായി തീർന്നു. മരണത്തിന് കാരണമായി തീർന്നത് ന്യായപ്രമാണമല്ല, പാപം തന്നെയാണ്. എന്നാൽ മരണത്തിനായുള്ള ഒരു പാപം അതിന്റെ മരണത്തിനായുള്ള ഒരു ഉപകരണമാക്കി തീർത്തു. അങ്ങനെ പാപം അതിന്റെ യഥാർത്ഥമായ രൂപം, യഥാർത്ഥമായ സ്വഭാവം വെളിപ്പെടുത്തുകയും അതിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു അല്പം വൈരുദ്ധ്യാത്മകമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാം. ഇത് പറയുന്നത് കണക്റ്റഡ് ആണ്, പക്ഷേ നമ്മൾ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മുമ്പേ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ശരീരം അത് പാപമല്ല, അത് വിശുദ്ധമാണ്. പക്ഷേ പാപത്തിലേക്ക് പോകാൻ തക്കവണ്ണം ആ ജഡമോഹം നമ്മെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ന്യായപ്രമാണം അതിൽ തന്നെ അത് വിശുദ്ധമാണ്, നിർമ്മലമാണ്, ന്യായമുള്ളതാണ്. ഇതൊക്കെയാണെങ്കിലും പാപത്തെ അറിയുന്നതിന് കാരണമായി തീർന്നു. അങ്ങനെ അത് ലംഘിക്കുവാനുള്ള ഒരു താല്പര്യം നമ്മൾ ജനിക്കുന്നതിന് കാരണമാകുന്നു, അത് നിറവേറ്റാനായിട്ട് സാധിക്കാതെ പോകുന്നു. അങ്ങനെ നാം മരണതുല്യരായിത്തീരുന്നു. അപ്പൊ നിയമം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അത് മരണത്തിന്റെ ഒരവസ്ഥയാണല്ലോ. അതാണ് പൗലോസ് ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പൊ 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ വായിച്ചാൽ 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ.
ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമായവൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു.
ഒരു ദീർഘമായ ഒരു ആത്മ വിവരണമാണ്. അതോടൊപ്പം തന്നെ ഒരു പൊതുവായ പ്രകടമായ ഒരു കുമ്പസാരം കൂടിയാണ്, പരസ്യമായ ഒരു കുമ്പസാരം കൂടിയാണ്. പൗലോസ്ലീഹ തന്റെ ജീവിതത്തെക്കുറിച്ച് അനാവരണം ചെയ്യുകയാണ്. തനിക്കൊന്നും തന്നെ മറച്ചു വെക്കുവാനായിട്ടില്ല. തന്റെ അനുഗാമികളോട്, വിശ്വാസ സമൂഹത്തോട് തനിക്കൊന്നും തന്നെ മറച്ചു വെക്കുവാനില്ല. തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ അവരുടെ മുൻപാകെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ന്യായപ്രമാണവും മനുഷ്യന്റെ ഹൃദയത്തിലുള്ള പോരാട്ടവും, ഇതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. അപ്പൊ ന്യായപ്രമാണത്തോടെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും, ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ. ജഡമയൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ശരീരത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചല്ല, ലോകപ്രകാരമുള്ള പാപത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ജഡം എന്ന് പറയുമ്പോൾ. അപ്പൊ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. അപ്പൊ വളരെ വളരെ കഠിനമേറിയ പദപ്രയോഗങ്ങളാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിലെന്ന് വച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പൗലോസ് ന്യായപ്രമാണത്തിനോടുള്ള ബന്ധത്തിൽ തന്റെ മാനസാന്തരത്തിന് മുമ്പുള്ള അനുഭവങ്ങളെ കുറിച്ചാണ് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു അധ്യായം നിങ്ങൾ ഓർക്കേണ്ടത് പൗലോസിന്റെ ആത്മാംശമാണിത് മുഴുവൻ. സ്വന്തം ജീവിതത്തിന്റെ കുറിച്ച് തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് ദൈവശാസ്ത്രപരമായ ആശയങ്ങൾ തന്റെ ജീവിതത്തിൽ നിന്ന് അന്യമായിട്ട് പറയുകയല്ല, തന്റെ ജീവിതത്തെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് അല്ലെ അതിനെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്ന വാക്യങ്ങളാണ് ഇവിടെ നാം കാണുമ്പോൾ. അപ്പൊ മാനസാന്തരം പ്രാപിച്ച ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ന്യായപ്രമാണം എന്ത് പ്രയോജനം ചെയ്യുന്നുവെന്ന് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പൗലോസ് ശ്ലീഹ അവിടെ വിവരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ന്യായപ്രമാണം ആത്മീയമാണ്. അതിന് കീഴ്പ്പെടുന്നവൻ അക്കാരണത്താൽ പാപത്തിന് എന്നെ തന്നെ കീഴ്പ്പെടുത്തുന്നില്ല, പാപത്തിന് വിൽക്കപ്പെട്ടവനായിട്ടാണ് പൗലോസിയ തന്നെ തന്നെ കാണുന്നത്. നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 20-ാം വാക്യത്തില് അഹാബിനെ കുറിച്ച് പറയുന്ന സ്വന്തം സ്വയം വിറ്റ് കളഞ്ഞവൻ എന്നുള്ളതാണ്. പൗലോസ് അങ്ങനെ സ്വന്തം വിറ്റ് കളഞ്ഞവനും എന്ന അർത്ഥത്തിലല്ല, മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ വന്നു ചേർന്ന ശേഷം തന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി ജഡത്തിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തിയെ പൗലോസ്ലിഹ തിരിച്ചറിയുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പൗലോസ്ലിഹ ജാതിയുടെ അപ്പോസ്തോലനാണ്, ഡമാസ്കസിന്റെ പടിവാതിക്കിൽ വെച്ച് വിളിക്കപ്പെട്ടവനാണ്, അനന്യാസ് തന്റെ തലയിൽ കൈവച്ച് തനിക്ക് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ലഭിച്ചിരിക്കുന്നയാളാണ്, ആന്തരികമായ ഉൾക്കാഴ്ചകൾ ലഭിച്ചയാളാണ്. അങ്ങനെ ഇത്രയും ക്രിസ്തുവിന് വേണ്ടി ഓടിയിട്ടുള്ള ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തെ മറ്റുള്ളവന് മുമ്പിൽ അനാവരണം ചെയ്യുമ്പോൾ പൗലോസ്ലിഹ പറയുകയാണ്, ഞാൻ പാപത്തിന് വിൽക്കപ്പെട്ടവനാണ് എന്ന് പറയുകയാണ്. തന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി, തന്റെ ഇച്ഛ എന്ന് പറയുന്നതിന്റെ ആഗ്രഹം, അപ്പൊ ഇതിന് വിപരീതമായിട്ട് തന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി തന്റെ ജഡത്തിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തിയെ പൗലോസ്ലിഹ തിരിച്ചറിയുകയാണ്. അപ്പൊ ജഡത്തിൽ വസിക്കുന്ന എല്ലാ മനുഷ്യന്റെയും അവസ്ഥ ഇതുതന്നെയാണ് ഇല്ലേ? പാപത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നാം ഈ ലോകവുമായി, ലോകം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ലോകവുമായി, ലോകം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു ലോകമല്ല, പാപമയമായ ഈ ലോകത്തിന്റെ അവസ്ഥ. ലോകവും പാപമാണെന്ന് പറയാൻ സാധ്യമല്ല, പക്ഷെ പാപത്തിന്റെ അവസ്ഥയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജഡമയൻ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുകയാണ്. അത് സ്വന്തം ശരീരത്തിന്റെ പാപാവസ്ഥയെക്കുറിച്ച് അല്ല പൗലോസപ്പോസ്തലം പറയുന്നത്, പൊതുവെ പാപത്തിന്റെ സ്വഭാവം എന്നുള്ള അർത്ഥത്തിലാണ്. ഈ ജഡമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള മനസ്സും എന്ന് പറയുന്ന ശരീരവും മനസ്സും ആത്മാവ് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യനിലുള്ളത്. അതിന്റെ മൂന്നിന്റെ ഒരു സങ്കലനമാണ് മനുഷ്യൻ എന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത്. അപ്പൊ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മാത്രം ഇരിക്കുന്നതല്ല, നമ്മുടെ മനസ്സും തിന്മ കൊണ്ട് നിറയുന്നുണ്ട്. അങ്ങനെ അത് ശരീരത്തിന്റെയും മനസ്സിന്റെയും പാപാവസ്ഥ ആത്മാവിനെ ബാധിച്ച് ആത്മാവ് രോഗഗ്രസ്തമായി തീരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്റെ ഇച്ഛയ്ക്ക് അനുസരണമല്ലാത്ത സ്വന്തം പ്രവൃത്തികൾ സ്വന്തമെന്ന് അംഗീകരിക്കുവാനായിട്ട് പോലും തയ്യാറല്ല. നമ്മളെ പറയാം, തന്റെ ഇച്ഛയ്ക്ക് അനുസരണമല്ലാത്ത സ്വന്തം പ്രവൃത്തികൾ സ്വന്തമെന്ന് അംഗീകരിക്കുവാനായിട്ട് പൗലോസ് തയ്യാറല്ല. അതേ സ്വന്തം പ്രവൃത്തികളായിട്ടല്ല അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നതിനും അതിന്റെ അവസ്ഥയെ സംബന്ധിച്ച് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുന്നതിനും പൗലോസ് ശ്രമിക്കുകയാണ് ഈ അധ്യായത്തിൽ. അതുകൊണ്ടാണോ പറയുന്നത് 17-ാമത്തെ വാക്യത്തിലാകിയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ഞാനല്ല ഇത് ചെയ്യുന്നത്, എന്നിലുള്ള പാപമാണ്. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വത്തിൽ ഞാൻ അകന്നു നിൽക്കുന്നില്ല. ആ പാപ സ്വഭാവം എന്നിലുണ്ട്. അത് കുറച്ചുകൂടെ വിശദമായിട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം ഇച്ഛയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്ന പാപത്തിന്റെ ശക്തിയെ തന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി അംഗീകരിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്നാൽ അതേസമയം പാപത്തിന് കീഴ്പ്പെട്ടു പോകുന്നതിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ പൗലോസ് ആഗ്രഹിക്കുന്നതുമില്ല. ഇത് രണ്ടും രണ്ട അവസ്ഥയാണ് ഇല്ലേ? ഇപ്പൊ തന്നിലുള്ള പാപ സ്വഭാവം എന്ന് പറയുന്നത്, ആ പാപ സ്വഭാവം എന്ന് പറയുന്നത് താൻ ഇച്ഛിക്കുന്നതല്ല, ഞാൻ ആഗ്രഹിക്കാത്തതാണ്, പക്ഷെ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചു പോകുന്നു. അത് പാപ സ്വഭാവം എന്നിലുള്ളത് കൊണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാപ സ്വഭാവം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ പോൾ മൂലം, അതായത് വീഴ്ച മൂലം മനുഷ്യന് വന്നു കയറന്നിരിക്കുന്ന ഒന്നാണ്. ആ അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമായിട്ടല്ല നാം മനസ്സിലാക്കുന്നത്, നമ്മിൽ നകന്നു നിൽക്കുന്ന ഒന്നായിട്ടാണ്. പൗലോസ്ലിഹ ഈ വേറൊരു വേദഭാഗത്ത് പറയുന്നുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും അവന്റെ ശരീരത്തിന് പുറത്താകുന്നു. വ്യക്തമായൊരു ഏത് ഭാഗത്താണെന്ന് റെഫറൻസ് ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾ കൊരിന്ത്യലേഖനമാണെന്ന് തോന്നുന്നു. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, പാപം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. അപ്പൊ പൗലോസിന്റെ ചിന്തയിൽ പാപം എന്ന് പറയുന്നത് ഒരു ഔട്ടർ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്, അത് ചെയ്യുന്നത് നമുക്കെതിരായിട്ടാണ്, ആത്മഹത്യാപരമാണ് പാപം എന്ന് പറയുന്നത്. അല്ല, നമ്മിൽ തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥാവിശേഷമായിട്ടല്ല, പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്, അതിൽ നമ്മൾ മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് കീഴ്പ്പെട്ടു പോകുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് രണ്ടു തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് താൻ വിധേയനാണെന്ന് താൻ സമ്മതിക്കുന്നുണ്ട്. തന്റെ അന്തരാത്മാവിന്റെ ആഗ്രഹങ്ങളും ചിന്തകളും ദൈവികമായ ന്യായപ്രമാണത്തെ ദൈവികമായ ന്യായപ്രമാണത്തിന് അനുസരണമായിട്ടുള്ളതും നന്മ നിറഞ്ഞതുമാണ്. തന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് എപ്പോഴും ഉള്ളത്. തിന്മയില്ല, തിന്മ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു വലിയ പ്രമാണമാണ് തന്നിലുള്ളത്. പരസ്പര വിരുദ്ധമായ രണ്ട് പ്രമാണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവികമായ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതായിട്ടുള്ള ഒന്നാണ്, എന്നാൽ സ്വന്തം പ്രവൃത്തിയിൽ അത് വെളിപ്പെടുന്നില്ല. ഇതൊരു വലിയ ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ്. നമ്മൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മൾ ഇച്ഛിക്കാത്ത തിന്മ നമ്മൾ ചെയ്തു പോകുന്നു. ഈയൊരു ആന്തരികമായൊരു സംഘട്ടനം മനുഷ്യ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് പൗലോസ് സ്വന്തം ജീവിതത്തിൽ കൂടെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്വന്തം പ്രവൃത്തിയിൽ അത് വെളിപ്പെടുന്നില്ല. പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് പ്രമാണങ്ങൾ തന്റെ വ്യക്തിത്വത്തിൽ രണ്ട് തലങ്ങളായി സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് ലീഗ പറയുന്നത്. അപ്പൊ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ ഉള്ളം കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട്, അതിന് നമ്മൾ ആ ഭാഗം ഞാൻ അതിനോട് വായിക്കാം. 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നു ഞാൻ വായിച്ചു, നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത നന്മ എത്രയും ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ തന്റെ അന്തരാത്മാവിൽ, തന്റെ ബുദ്ധി, തന്റെ ഉള്ളം, തന്റെ ആത്മാവ്, തന്റെ അന്തരാത്മാവിൽ എന്ന് സൂചിപ്പിക്കുന്ന ഒരവസ്ഥ. രണ്ടാമത്തേത് തന്റെ അവയവങ്ങൾ, ജഡം, അങ്ങനെ അതിന്റെ അവസ്ഥ സൂചിപ്പിക്കുന്ന സാധാരണമായ ഒരവസ്ഥയെ കുറിച്ച് പറയുന്നു. അപ്പൊ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ളതാണ് പാപത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നു. പാപ പ്രമാണമാണത്. അപ്പോൾ അത് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി താൻ മുഴുവനായി പാപത്തിന് അടിപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. എന്നെ ബദ്ധനാക്കിക്കൊണ്ട് പോകുന്നു എന്ന് പറയുകയാണ്. ആ വാക്ക് ബദ്ധനാക്കുന്നു എന്ന് പറയുന്നു. ബദ്ധൻ എന്ന് പറയുന്നത് തന്നെ ബന്ധനസ്ഥനാക്കുന്നു എന്നുള്ളതാണ്. തന്റെ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുന്ന പോലെ എന്നെ ബദ്ധനാക്കിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അത് എന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അത് അയ്യോ എന്ന് പറഞ്ഞത് വലിയൊരു വിലാപമാണല്ലേ. സ്വന്തമായിട്ട് തന്റെ ഒരു വലിയ വിലാപമാണ്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ ഇത് ബദ്ധനാക്കിയിരിക്കുന്നു. തന്റെ വലിയൊരു വിലാപം ഇവിടെ പറയും. ന്യായപ്രമാണം ശ്രേഷ്ഠതയുള്ളതെങ്കിലും പാപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മരണത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ അതിന് സാധ്യമല്ല. അത് ശ്രേഷ്ഠമാണ്, വിശുദ്ധമാണ്, ന്യായമാണ്. പക്ഷേ പാപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മരണത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ ന്യായപ്രമാണത്തിന് സാധ്യമാകുന്നില്ല. ന്യായപ്രമാണത്തിന് അശക്തമാണെന്നുള്ളതാണ്. അപ്പൊ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ആത്മീയ പോരാട്ടത്തെ കൂടുതൽ യാഥാർത്ഥ്യമാക്കി തീർക്കുകയും മരണത്തിന് അധീനമായ അവസ്ഥയെ ഗ്രഹിക്കുവാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാനസാന്തരപ്പെട്ട എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ പോരാട്ടം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പരിജ്ഞാനത്തെ നിഷ്ഫലമാക്കിക്കളയത്തക്കവണ്ണമുള്ള സ്വാധീനം പാപത്തിന്റെ പ്രമാണത്തിനുള്ളതിനാൽ അവർ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള കഷ്ടതരമായ അവസ്ഥയ്ക്ക് മോചനമുണ്ടാകുന്നില്ല. അതാണ് ഇവിടെ പൗലോസ് ലീഗ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ന്യായപ്രമാണത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് വഴിയായി ഈ പാപത്തിന്റെ ശക്തി എന്നിൽ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തെ ഞാൻ അനുസരിക്കുന്നത് വഴിയായിട്ട് എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ഈ പാപ സ്വഭാവത്തിന് സാധ്യമാകുന്നില്ല. ന്യായപ്രമാണം അതിന് എന്നെ ശക്തനാക്കുന്നില്ല എന്നുള്ളതാണ്. ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം തങ്ങളുടെ കഷ്ടതരമായ അവസ്ഥയ്ക്ക് ഒരു പരിഹാരവും കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല.
അപ്പോൾ അങ്ങനെയുള്ളവരുടെ നിസ്സാരമായ നിലവിളിയാണ് പൗലോസ്ലീഹ ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ എന്നാൽ അതിന്റെ മറുപുറ എന്താണ്? മറുവശം, അതിന്റെ മറുവശം യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ദൈവകൃപയുടെ ശക്തിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവത്തിലേക്ക്, പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ താഴേക്ക്, നമ്മൾ മറ്റേ താഴേക്കൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ക്രിസ്തുവിന്റെ കൃപയിൽ കൂടിയുള്ള ഒരു വലിയൊരു വിടുതലിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പൊ ഇത് വളരെ നിരാശാജനകമായ സ്റ്റേറ്റ്മെന്റാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ അത് അവസാനിക്കുന്നില്ല. ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സുവിശേഷത്തിന്, ക്രിസ്തീയ പ്രമാണങ്ങൾക്ക് അർത്ഥമില്ലാതായി വരും. കാരണം ഞാനിവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. പാപത്തിന്റെ മുമ്പ് ഞാൻ പരാജിതനായി തീർന്നിരിക്കുന്നു. ന്യായപ്രമാണം എന്നെ അല്പം പോലും അതിനോട് പോരാടുവാനായിട്ട് എന്നെ സഹായിക്കുന്നില്ല. എന്നിലുള്ള പാപ സ്വഭാവം ന്യായപ്രമാണത്തെ അതിരു കവിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ടൊന്നും എനിക്ക് യഥാർത്ഥമായൊരു വിടുതലുണ്ടാകുന്നില്ല. പക്ഷേ എവിടെയാണ് ആത്യന്തികമായ ഒരു പോരാട്ടം, ആത്യന്തികമായ ഒരു വിജയം എവിടെയാണെന്നുള്ളത് നമ്മൾ വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹ ഇവിടെ ഈ ഒരു ഭാഗം പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ 25-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അപ്പോൾ ഈ ഒരു പോരാട്ടം ഓരോ ദൈവ പൈതലിന്റെ ജീവിതത്തിലും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മിലുള്ള ഈ ഒരു വലിയ കോൺഫ്ലിക്ട്, നന്മ ചെയ്യണമെന്നുള്ള അമിതമായ ആഗ്രഹം തമ്മിലുണ്ടെങ്കിലും തമ്മിലുള്ള പാപ സ്വഭാവം അതിൽ നിന്ന് നമ്മളെ വിടർത്തുവാൻ തക്കവണ്ണം പലപ്പോഴും നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനുപരിയായിരിക്കുന്ന ഒരു വലിയ ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കുന്നത് വഴിയായി നമുക്കൊരു മോചനമുണ്ട്. നമുക്ക് നിരന്തരമായ ദൈവകൃപയുടെ വ്യാപാരം നമ്മെ അതിൽ നിന്ന് വിടുതൽ തരുവാൻ തക്കവണ്ണം ശക്തമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആരാധനാ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധ കുംഭസാരം എന്ന് പറയുന്നത് ഒരു തെറാപ്യൂട്ടിക്കാണ് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നിരാശപ്പെടുത്തിയല്ല, പാപത്തിൽ അവന്റെ ശരീരം അല്ലെങ്കിൽ ജഡപരമായ ബലഹീനതകളൊക്കെ മനുഷ്യ ജീവിതത്തിൽ നിരന്തരമായിട്ടുണ്ടാകുന്നു എങ്കിലും ദൈവകൃപയിൽ കൂടി അതിൽ നിന്നൊരു മോചനവും ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവവും നമ്മിൽ നിരന്തരമായി ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിരന്തരമായി ഉണ്ടാകേണ്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. അല്ലാതെ അയ്യോ, ഞാൻ പാപത്തിന് വീണുപോയി, ഇനി എനിക്ക് മോചനമില്ലെന്ന് പറയുന്നൊരു ഒരു ഹോപ്ലെസ്നെസ്, ഒരു ഹോപ്ലെസ് ആയിട്ടുള്ള ഒരു ജീവിതമല്ലല്ലോ നമുക്ക് ഉണ്ടാകേണ്ടത്. ഇല്ലേ, നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ഗിൽറ്റ് എന്ന് പറയുമ്പോൾ ഈ ഹോപ്പ്ലെസ് ഗിൽറ്റ് ഉണ്ട്, ഹോപ്പ്ഫുൾ ഗിൽറ്റ് ഉണ്ട്. കുറ്റബോധം എന്ന് പറയുന്നത് നിരാശാജനകമായ കുറ്റബോധമുണ്ട്, പ്രത്യാശ നിർഭരമായ കുറ്റബോധമുണ്ട്. നമ്മുടെ കുറ്റബോധം എവിടെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ നിരാശാജനകമായ കുറ്റബോധമാണോ പ്രത്യാശ നിർഭരമായ കുറ്റബോധമാണോ? ഇപ്പം ഈ രണ്ടുപേരും ഒരു രീതിയിൽ ഒരേ രീതിയിൽ തന്നെ കുറ്റം ചെയ്തവനാണ് യൂദായും പത്രോസും. ഒരാള് ഒറ്റിക്കൊടുത്തു, മറ്റേയാൾ തള്ളിപ്പറഞ്ഞു. ഏകദേശം സമാനമായിട്ടുള്ള കുറ്റങ്ങളാണ് രണ്ടുപേരും ചെയ്തെങ്കിലും രണ്ടുപേരുടെയും വഴികൾ വ്യത്യസ്തമായിരുന്നു. ഒരാൾക്ക് യഥാർത്ഥമായ അനുതാപ പശ്ചാത്താപവും മാനസാന്തരവും കണ്ണുനീരും രൂപാന്തരവും ഉണ്ടായി, മറ്റേയാളിന് ഇതൊന്നും ഉണ്ടായില്ല, നിരാശ മാത്രം ഉണ്ടായി. അതിൽ നിന്ന് അവനെ പ്രത്യാശയിലേക്ക് അത് കൊണ്ടുവന്നതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. അങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് വ്യത്യസ്തമായ ചിന്തകളൊക്കെ പുലർത്തുന്ന ആളുകൾ കാണാം. പക്ഷേ നമ്മൾ കാണുന്ന ആത്യന്തികമായ ഒരു സ്വയഹത്യ ഇല്ലേ, ഒരു ആത്മഹത്യ, അതിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. മറ്റേ ആളിനെ ഒരു വലിയ രൂപാന്തരത്തിലേക്കും വലിയ മാനസാന്തരത്തിലേക്കും പ്രത്യാശയിലേക്കും കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദൈവകൃപയിലൂടെ ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുന്നത് വഴിയായി നമുക്ക് ലഭിക്കുന്നത് ഈ വലിയ ഒരു 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 ഫോർഗീവ്നെസ് ഇല്ലേ, ഒരു ഹീലിംഗ്, അതാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. ഇത് പറഞ്ഞ് ഈ വേദഭാഗം അവസാനിക്കുകയാണ്. നമ്മൾ പൗലോസിന്റെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുവാനും ഈ പറയുന്ന കാര്യങ്ങൾ ഞാനിതിന്റെ മറ്റ് തലങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാൻ സാധിക്കണം. ന്യായപ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഒരു എഴുതപ്പെട്ടത് മാത്രമല്ല, ആ പ്രവർത്തികൾ വർക്ക് ഓഫ് ദ ലോ അല്ലെ വർക്ക് ഓഫ് ദ ലോ എന്നുള്ളതാണ്. അതായത് പ്രവർത്തികളുടെ, കാരണം ആ പ്രവർത്തികളിലൂടെ ഒരു നീതീകരണം ഉണ്ടാകുന്നില്ല. അതല്ല ആത്യന്തികമായിട്ട് പൗലോസ് ഇവിടെ പറയുന്നത്. മുഴുവനും ന്യായപ്രമാണം അനുഷ്ഠിച്ച് ആ ഒരു അതിന്റെ എഫേർട്ടിലൂടെ ഒരു ദൈവീകരണ ജീവിതം മനുഷ്യന് അസാധ്യമാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കൃപയിൽ അവൻ അവനിൽ ആശ്രയിക്കുന്ന അവനിൽ വിശ്വസിക്കുന്നത് മൂലമായിട്ട് അവനിൽ ആശ്രയിക്കുന്നത് മൂലമായി അല്ലെങ്കിൽ അവന്റെ തേജസ്സിലേക്ക് വളരുന്നത് മൂലമായിട്ടുണ്ടാകുന്ന ജീവിതത്തിന്റെ അവസ്ഥയാണ്, അതിന്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് അല്ലെ അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ് പൗലോസ് പ്രത്യേകമായിട്ട് ഈ വേദഭാഗത്ത് പറയുന്നത്. പൗലോസിന് ചിന്തകളെല്ലാം തന്നെ അങ്ങനെയുള്ളതാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനുള്ള ഒരു സമയമാണ്.
താങ്ക് യു അച്ഛ. ഏഴാമത്തെ അധ്യായം മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് അച്ഛൻ വിശദമായി നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ഈ ഭാഗങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. *5 അന്നേരം അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. ചോദിച്ചോളൂ. ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
അച്ഛാ, ഞാൻ ബെറ്റിയാ ചോദിക്കുന്നത്. അപ്പൊ പൗലുസ്ലിഹ പറയണു ന്യായപ്രമാണം മുഖാന്തരം പാപം ഉണ്ടാകുന്നു, പാപം മോഹത്തെ ജനിപ്പിക്കുന്നു, മോഹം മരണത്തെ ഉണ്ടാക്കുന്നു. പൗലുസ്ലിഹ ഈ പറഞ്ഞ കാര്യങ്ങള് ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളെ ഒത്തിരി ഉപദ്രവിച്ചിരുന്നല്ലോ, അപ്പോഴത്തെ കാര്യങ്ങളാണോ അതെയോ പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഈ പറയണത്?
അതെ, അന്നത്തെ ഇത് ഇതിന്റെ ഒരു കോണ്ടക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കാരണം പൗലോസ്ലിഹ ജാതികളുടെ അപ്പോസ്തലനാണ്. അപ്പം ആദിമ സഭയിലുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് യഹൂദന്മാരാണ് പ്രധാനമായിട്ടും ക്രിസ്തീയ സഭയിലേക്ക് വന്നിട്ടുള്ളവർ ഇല്ലേ ആദ്യമായിട്ട്. അപ്പൊ യഹൂദന്മാര് ശിഷ്യന്മാരൊക്കെ തന്നെ യഹൂദന്മാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് യഹൂദ ക്രിസ്ത്യാനികളാണ് ഈ അവരെല്ലാം. അപ്പൊ ഇസ്രായേൽ അല്ലെങ്കിൽ ഈ വിശുദ്ധ നാടെന്ന് നമ്മൾ പറയുന്ന ആ സ്ഥലത്താണ് അവരെല്ലാം ഈ കർത്താവിന്റെ പ്രവർത്തനങ്ങളും ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളും എല്ലാം ആദ്യം നടന്നത് ഇല്ലേ. അവര് തന്റെ സ്വന്തം ജനത്തിലാണ്, അവിടെയാണ് ആദ്യമായിട്ട് സുവിശേഷം അറിയിക്കപ്പെട്ടതും. കർത്താവ് അവരെ ഇൻസിസ്റ്റ് ചെയ്തു അങ്ങനെയാണ്, നിങ്ങൾ ജാതികളുടെ ഇടയിൽ പോകാതെയും അങ്ങനെ ഒക്കെ ശമറിയരുടെ വഴിയിൽ പോകാതെയും സ്വന്തം ജനത്തിന്റെ നടുവിൽ തന്നെ ആയിരിക്കണം. അപ്പൊ ആദ്യമായുള്ള പത്രോസിന്റെ പ്രസംഗം മൂലം 3000 പേരെ സഭയിൽ ചേർന്നു. അങ്ങനെ സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വം മൂലമായിട്ടുള്ള വിശ്വാസികളുടെ വളർച്ച, അങ്ങനെയൊക്കെ നമ്മുടെ സഭയുടെ വളർച്ചയിൽ എല്ലാം തന്നെ നമ്മൾ കാണുന്നത്. അന്നൊന്നും വിജാതീയരായിട്ടുള്ളവരല്ല, യഹൂദന്മാരാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ചെതറിപ്പോയി സ്തെഫാനോസിന്റെ പീഠം മൂലം ചെതറിപ്പോയ ആളുകള് റോമിലേക്ക് പോയവരുണ്ട്, മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോയവരുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോയി സുവിശേഷം, പ്രത്യേകിച്ച് പൗലോസിയാരുടെ പ്രവർത്തനം മൂലമായിട്ടാണ് ജാതികളുടെ അടുക്കലേക്ക് സുവിശേഷം എത്തപ്ടത്. അത് നമ്മൾ ആ ഒരു കോണ്ടക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പൗലോസിയ ന്യായപ്രമാണം എന്ന് പറയുന്നത് മുഴുവനും ഒരു യഹൂദ ക്രിസ്ത്യാനികൾ അവർക്ക് വേണ്ടിയുള്ളതാണ്, അവരോടാണ് തന്റെ സംവാദം ഇല്ലേ. കാരണം ന്യായപ്രമാണം അനുഷ്ഠിക്കുന്ന അവരാണല്ലോ, ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നത് ഈ പറയുന്ന ജാതീയരല്ല, വിജാതീയരല്ല, യഹൂദേതര, വിജാതീയർ എന്ന് പറഞ്ഞത് യഹൂദേതരല്ല, യഹൂദന്മാരല്ലാത്തവരല്ല, യഹൂദന്മാരാണ്. അപ്പൊ അവര് എല്ലാത്തിന്റെ അടിസ്ഥാന ന്യായപ്രമാണമാണെന്ന് പറയുമ്പോൾ അവരോട് പൗലോസ്ലിഹ പറയുന്നത് ന്യായപ്രമാണം മൂലം ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല, ക്രിസ്തുവാണ് ന്യായപ്രമാണത്തിന്റെയും പൂർണ്ണത, നിങ്ങൾ കാത്തിരുന്നവൻ. ന്യായപ്രമാണം നിങ്ങൾ പറയുന്നത് മശിഹായുടെ ആഗമനമാണ് അവർ നോക്കി പാർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവനാണ് ഇവനിലാണ് സർവത്തിന്റെയും പൂർണ്ണതയുള്ളത്. നിങ്ങളിപ്പോഴും ഈ പഴയ അക്ഷരത്തിൽ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആത്മാവിന്റെ പുതുക്കം നിങ്ങളിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ അതാണ് അവരോട് പറയുന്നത്. ക്രിസ്തുവിലുള്ള ഒരു വീണ്ടെടുപ്പും ഒരു പുതിയ ജീവന്റെ അനുഭവവും പുതിയ സൃഷ്ടിയുടെ അനുഭവവും അതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക എന്നുള്ളതാണ് ന്യായപ്രമാണത്തിന്റെ ഈ അശുഭ അതിന്റെ അപ്രാപ്തത അല്ലെങ്കിൽ പ്രാപ്യമില്ലായ്മ, അതിനെ സംബന്ധിച്ചാണ് അവരോട് പറയുന്നത്. അതല്ല ഗ്രേറ്റ് ചോദിച്ച ചോദ്യം. അപ്പൊ ആ ഒരു കോണ്ടാക്ട് നമ്മൾ മനസ്സിലാക്കണം, പർട്ടിക്കുലർ കോണ്ടാക്ട് ആണ്.
താങ്ക്യൂ ആൻറ്റി, താങ്ക്യൂ അച്ഛ. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോ.
ഹലോ, ചോദിച്ചോളൂ. ന്യായ പ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുള്ളൂ.
അതെ
അച്ഛൻ, കേൾക്കാമോ?
കേൾക്കാം, കേൾക്കാമല്ലോ.
അപ്പം
ബാക്കി എത്രയാണ് പറഞ്ഞത്?
14.
ഓക്കെ, അതെ.
അപ്പം പിന്നെ അപ്പം നന്മ തിന്മകൾ എന്നുള്ളത് 18 നന്മ ബേസിക്കലി ദിസ് ഇസ് ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസിനെ പറ്റിയാണോ ഈ പറയുന്നത്?
അല്ലല്ല, അല്ല പൗലോസിയ ഇവിടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഈ പഴയനിയമ ന്യായപ്രമാണത്തെ സംബന്ധിച്ചാണ് പറയുന്നത് അല്ലേ? യഹൂദന്മാർ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള അവർക്ക് ലോയാണല്ലോ, നിയമങ്ങളല്ലേ. ന്യായപ്രമാണം എന്ന് അവിടെ പറയുന്നത് മുഴുവനും ഈ ലോയാണല്ലോ, വർക്ക്സ് ഓഫ് ലോയാണ്. കാരണം നിയമം അനുഷ്ഠിക്കുക അല്ലേ, വയലേഷൻ, അപ്പം അതിനെ വയലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പഴയനിയമം മുഴുവൻ നമ്മൾ കാണുന്നത് അതല്ലേ. യഹൂദന്മാർ മുഴുവനും ന്യായപ്രമാണത്തിലാണ് അവരുടെ അവരാശ്രയിക്കുന്നത്. ന്യായപ്രമാണം അത് പൊലോസിയ, അപ്പൊ ഞാനത് പറയുകയുണ്ടായി. പൊലോസിയ എവിടും പറയുന്നത് ഇത് തന്നെ വിശുദ്ധമാണെങ്കിലും ഇതിനെ നിങ്ങൾക്ക് സമ്പൂർണമായിട്ട് നിങ്ങൾക്ക് ഒരു മനുഷ്യന് പോലും ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലെന്ന് പറയാൻ കാരണം ഇത് പ്രാക്ടിക്കൽ ആകുന്നില്ല. ഇതുമൂലം ഒരു നീതീകരണം വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതിനകത്തുള്ള ആ ഒരു ലോയിലുള്ളതായിട്ടുള്ള അതിന്റെ അത് അനുഷ്ഠിക്കുന്നതിലുള്ള മനുഷ്യന്റെ പ്രശ്നമാണ്. അപ്പൊ അത്
അനുഷ്ഠിക്കുന്നത്
എന്താണ് പറയുന്നത്? അതെ, 19 പറഞ്ഞു, ഞാൻ ചെയ്യുവാനിച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്ര ചെയ്യുന്നു അല്ലേ. അത് വേറൊരു കാര്യമാണ് പറയുന്നത്. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മളുടെ ജീവിതവുമായി അതിനെ ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇപ്പം നിയമങ്ങൾ മാത്രം നമ്മൾ അനുഷ്ഠിക്കും. ഇപ്പം നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ അതുപോലെ അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് അല്ല, യഹൂദന്മാരുടെ ഈ യഹൂദന്മാരോടാണ് അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികളോടാണ് പൗലോസിയായുടെ സംവാദം, അവരെയാണ് ബോധിപ്പിക്കുക. പ്രത്യേകിച്ച് റോമിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഒരു കോൺഗ്രിഗേഷനാണ്, അങ്ങനെയുള്ള സമൂഹമാണ്. അപ്പൊ അവരോട് പറയുന്നതാണ്, പൊലോസിയ പറയുന്നതാണ്, നിങ്ങൾ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതിലൂടെ അല്ല നിങ്ങളുടെ നീതീകരണം സംഭവിക്കുന്നില്ല, ക്രിസ്തുവിൽ കൂടിയാണ്. ക്രിസ്തുവാണ് ന്യായപ്രമാണത്തിന്റെ പൂർണ്ണത അല്ലേ? കർത്താവ് തന്നെ പറ ന്യായപ്രമാണം നീക്കുവാൻ വന്നു എന്ന് ഞാൻ പറയുന്നുള്ളത് ക്രിസ്തു തന്നെ പറയുന്നുണ്ട് അല്ലല്ലേ. ന്യായപ്രമാണം നീക്കുവാനല്ല വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ന്യായപ്രമാണം അതിൽ തന്നെ വിശുദ്ധമാണ്, പക്ഷേ അതിനെ അനുസരിക്കുക അനുഷ്ഠിക്കുക എന്നുള്ളത് മനുഷ്യന് സാധ്യമാകുന്നില്ല. നിയമങ്ങൾ മാത്രം, ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ തന്നെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നിയമങ്ങളുണ്ട് നമുക്ക്. നിയമങ്ങൾ വേണ്ടാത്തെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. നമുക്ക് എന്തെല്ലാം നിയമങ്ങളൊക്കെ നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ട് നമ്മുടെ സഭയിൽ തന്നെ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നിയമങ്ങളുണ്ട് അല്ലേ. പക്ഷെ ആ നിയമങ്ങളിൽ കൂടിയാണോ നമ്മൾ നിയമങ്ങൾ അനുഷ്ഠിക്കുക? ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ നമ്മളിപ്പോ കുമ്പസാരത്തിൽ വരുന്നു, നമ്മൾ ആളുകൾ സാധാരണയായിട്ട് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്ന കാര്യങ്ങൾ നല്ല തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയി
ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നൊക്കെ നമ്മൾ ഒരു ഒരു നമ്മൾ ചെയ്ത ലംഘനങ്ങൾ വയലേഷൻസിനെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. പക്ഷെ ആത്യന്തികമായി വയലേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വയലേഷൻ ഉണ്ടാകുന്നത് നമ്മിൽ ദൈവസാന്നിധ്യത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ അകന്നു പോകുമ്പോഴാണ് നമുക്ക് അതിനെ ലംഘിക്കുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നത്. ദൈവസാന്നിധ്യത്തിൽ നമ്മൾ വസിക്കുമ്പോഴും ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഇപ്പൊ തന്നെ ഒരു കോവിഡിന്റെ കാലത്തും നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ രോഗം വരത്തില്ല എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ഒരു സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി, ദൈവമായുള്ള ഒരു കമ്മ്യൂണിയൻ. ഇപ്പൊ നിങ്ങളിത് ഈ ഓർത്തഡോക്സ് ബൈബിൾ ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നു അതിനകത്തില്ല, വളരെ കുറച്ചേ ഉള്ളൂ അതിന്റെ നോട്ടെങ്കിലും. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അർത്ഥപൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആത്യന്തികമായ ദൈവമായുടെ ഒരു കമ്മ്യൂണിയനാണ് ഇല്ല, ദൈവമായുള്ള ബന്ധം. ഏദൻതോട്ടത്തിൽ മനുഷ്യന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം, ഏദൻതോട്ടത്തിൽ സംഭവിച്ചെന്ന് പറയും ദൈവം മനുഷ്യനോട് ഈ ഫലം ഭക്ഷിക്കരുതെന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ഫലം ഭക്ഷിച്ചത് കൊണ്ടാണോ, അതിന്റെ ഒരു പ്രകടനമാണ്, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ അവിടെ അത് ആ ഒരു രീതിയിൽ അതിനെ അവിടെ അവതരിപ്പിക്കുകയാണല്ലേ, അല്ലെങ്കിൽ ദൈവം ഒരു 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 വൃക്ഷത്തിന്റെ ഫലം നീ കഴിക്കരുത് എന്ന് പറയുന്ന അവൻ കഴിച്ചു എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് അവിടെ നടക്കുന്നത് എന്താ? അവിടെ നടക്കുന്നത് മനുഷ്യൻ അവന്റെ ദൈവമായുള്ള ഹീ ബ്ലോക്ക് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഇല്ലേ, അവൻ ദൈവമായുള്ള ബന്ധം ആ കമ്മ്യൂണിയൻ അവൻ സ്റ്റോപ്പ് ചെയ്തു അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. ദൈവമായുള്ള കമ്മ്യൂണിയൻ അത് ആ വാക്കാണ് നമ്മൾ ഓർത്തഡോക്സ് ബൈബിളിൽ എല്ലാം നമ്മുടെ പിതാക്കന്മാരെ ഉപയോഗിച്ചത്, ദൈവമായുള്ള കമ്മ്യൂണിയനാണ്. ദൈവമായുള്ള സംസർഗം അവൻ വേണ്ടാന്ന് വെച്ചു, എന്തിനു വേണ്ടി? യു വാണ്ടഡ് ടു മേക്ക് ഹിസ് ഓൺ കിങ്ഡം, അല്ലെങ്കിൽ യു വാണ്ടഡ് ടു ഫുൾഫിൽ ഹിസ് ഓൺ ഡിസയേഴ്സ് ഇല്ല, അവന്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി അവൻ ദൈവമായുള്ള ബന്ധം വേണ്ടാന്ന് വെച്ചു. ആത്യന്തികമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന്, ആ കമ്മ്യൂണിയനിൽ നിന്ന് അവൻ അകന്നുപോയി കഴിഞ്ഞപ്പോഴാണ് അവന് പാപം ചെയ്യുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ നമ്മള് നിയമങ്ങൾ ഇങ്ങനെ അനുഷ്ഠിച്ചു, ഇങ്ങനെയൊക്കെ അനുഷ്ഠിച്ചു വന്നു, അതെല്ലാം ചെയ്തു. പക്ഷേ കർത്താവ് തന്നെ പറയുന്നത് നീ ഒരു ഒരു മനുഷ്യൻ കർത്താവിനോട് നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചോ പറയുന്നത് ഈ കൽപ്പനകളൊക്കെയാണ്. അപ്പൊ ഞാൻ കൽപ്പനകളൊക്കെ ആചരിക്കുന്നുണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നിനക്കുള്ള എല്ലാം വിറ്റ് ദരിദ്രമാർക്ക് കൊടുക്ക്, കാരണം നിന്റെ പ്രശ്നം അവിടെ കിടക്കുന്നു. നീ ഇതെല്ലാം നീ കൽപ്പനകളെല്ലാം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും നീ ഇപ്പോഴും ധനമോഹിയാണ്. അതാണ് അതിലാണ് നിന്റെ ആശ്രയം. ദൈവത്തിലുള്ള ആശ്രയത്തെക്കാൾ കൂടുതൽ നീ ആശ്രയിക്കുന്നത് നിന്റെ പണത്തിലാണ്. അപ്പൊ അവന് സാധിച്ചില്ല, അവൻ ചെറുപ്പക്കാരൻ വന്ന് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് അവൻ അവന്റെ വഴിയെ പോവുക. ഈ ഒരു വ്യത്യസ്തത ഒരു നമ്മുടെ കോണ്ടസ്റ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കണം. അപ്പൊ പലോസിയ അന്നത്തെ സാഹചര്യത്തിൽ യഹൂദന്മാരോട് തന്നെ സംവാദമാണ് അവിടെ നമ്മൾ കാണുന്നതെങ്കിൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി നമുക്ക് സംഭവിക്കുന്നതും ദൈവമായുള്ള ഒരു കമ്മ്യൂണിയൻ, ആ റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്വതവേ നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുമ്പോൾ പാപ സ്വഭാവം നമ്മിൽ നിന്ന് മാറ്റപ്പെടുകയും ദൈവ സ്വഭാവം നമ്മൾ വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ദിവസത്തിൽ വായിക്കുന്നത് ദൈവ സ്വഭാവത്തിന്റെ കൂട്ടാളികളാകുക എന്ന് പറയുന്ന അതാണ് പാർട്ടേക്കിംഗ് ഡിവൈൻ നേച്ചർ എന്ന് പറയുന്നത്.
നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം, 9 മണിയായി. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇമെയിൽ അയക്കുകയോ ടെക്സ്റ്റ് ചെയ്യുകയോ ചെയ്യുക, നമുക്ക് അത് അച്ഛൻ്റെ കൊടുത്ത് അതിന് അച്ഛന് ക്ലാസ്സിൽ മറുപടി പറയുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ക്ലാസ് എടുത്ത അച്ഛൻ്റെ സമയം ജോലി തിരക്കും മറ്റു കാര്യങ്ങൾക്കും ഇടയിൽ നമുക്ക് വേണ്ടി അച്ഛൻ ഇത്രയും സമയം മാറ്റിവെക്കുന്നു. എല്ലാ ആഴ്ചയും അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അനൗൺസ്മെന്റ്സ് ഉള്ളത്, ഇന്ന് നമുക്ക് ബൈബിൾ ക്ലാസ്സിന് മുമ്പ് സങ്കീർത്തനങ്ങൾ വായിക്കുകയും ക്ലാസ്സിൽ റോമർ 7-ാം അധ്യായം വായിക്കുകയും ചെയ്തത് സിനി ജോൺ ആണ്. സിനി സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് ഒർലാൻഡോ ആ ഇടവകയിലെ മെമ്പറാണ്. നമ്മുടെ MMVS എല്ലാ ആക്ടിവിറ്റീസിലും വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ്. പ്രയർ സെല്ലിലെ അംഗമാണ്, അതിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. കൂടാതെ നമുക്ക് പ്രയർ എന്തെങ്കിലും പ്രയർ മീറ്റിങ്ങുകളും ചെയിൻ പ്രയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്ന് പേര് തരുന്ന ഒരു വ്യക്തിയാണ്. സിനിയോടുള്ള എല്ലാവിധമായ നന്ദി സ്നേഹവും സമാജത്തിന്റെ പേരിൽ അറിയിക്കുന്നു. എസ് എ കോമ്പറ്റീഷന് രജിസ്റ്റർ നമ്പേഴ്സ് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂണിറ്റ് സെക്രട്ടറി എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. എല്ലാവർക്കും പേര് തന്നിട്ടുള്ള എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച പതിവുപോലെ ബുധനാഴ്ച നമുക്ക് 28-ാം തീയതി ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മെസ്സേജ് യൂണിറ്റ് സെക്രട്ടറിമാർക്ക് കൊടുക്കും. കഴിഞ്ഞ ആഴ്ച മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ക്ലാസ് ഇല്ലാതെ വന്നത്. അടുത്ത ആഴ്ച കഴിവതും കാണും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കാം. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല. നമുക്ക് പ്രാർത്ഥിച്ച ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഡയസേഷൻ ഡയസേഷൻ വൈസ് പ്രസിഡന്റ് പി സി ജോർജിന്റെ പിതാവ് കഴിഞ്ഞ വർഷം April 22-ാം തീയതിയാണല്ലോ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടത്. പിതാവിന്റെ 1-ാമത്തെ ചരമ വാർഷികമാണ് നാളെ 22-ാം തീയതി. എല്ലാവരും പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരം അച്ഛനെ അതിന്റെ കുർബാന ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാഞ്ഞത്. ഇല്ലെങ്കിൽ അച്ഛനെ പങ്കെടുക്കാനായിട്ട് അടുത്ത ആഴ്ച കഴിവതും പങ്കെടുക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. മറ്റു അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ഓക്കെ, എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ അടുത്ത ആഴ്ചത്തെ 8-ാം ചാപ്റ്റർ എന്ന് പറയുന്ന ഇച്ചിലൂടെ ഒരു വലിയ ചാപ്റ്ററാണ്. അത് തീർക്കാമെന്ന് പറ്റുന്നെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കൂടെ ഇല്ലേ, അങ്ങനെയാണല്ലോ ഇത് വന്ന് പറഞ്ഞതല്ലേ.
അതെ അതെ അച്ഛാ, അടുത്ത ആഴ്ച തീർന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ അടുത്ത ഒരാഴ്ചയും കൂടെ എടുക്കാം, കുഴപ്പമില്ല.
ഓക്കെ ഓക്കെ ഓക്കെ. എപ്പോഴും പറയാറുള്ളത് പോലെ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി ഒരു ഹാർഡായിട്ടുള്ള ഒരു ഒരു പദസ്ഥിതിയുടെ ലേഖനങ്ങളിൽ ഏറ്റവും കട്ടികൂടിയ ഒരു ലേഖനമാണ് റോമാ ലേഖനം. അതിന്റെ ഭാഷയും ഒക്കെ തന്നെ ആ രീതിയിലുള്ള ആശയങ്ങളും, ഭാഷ മാത്രമല്ല ആശയങ്ങളും അങ്ങനെയുള്ളതാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ രൂപയോട് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കുക. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിയിൽ അതിനുള്ള മറുപടി പറയുന്നതായിരിക്കും എന്നുള്ളതും വീണ്ടും ഒരിക്കൽ കൂടെ അറിയിക്കും. പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ദിവ്യവചനങ്ങളെ പ്രതി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും അവിടുത്തെ കൃപ അനുഭവിക്കാനും അവിടുത്തെ കൃപയിൽ ശരണപ്പെടുവാനും ഞങ്ങൾക്കിടയാക്കണമേ. നിന്നോടുള്ള പൂർണ്ണമായ ശരണത്തിലും സംസർഗത്തിലും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പലപ്പോഴും ഞങ്ങൾ പാപ സ്വഭാവമുള്ളവരായി തീരുന്നത്, ഞങ്ങൾ പാപ സ്വഭാവം ഉണ്ടെങ്കിലും പാപത്തിലേക്ക് ഞങ്ങൾ ആകർഷിക്കപ്പെടുന്നത് നിന്നോടുള്ള ഒരു ശരണത്തിലും സംസർഗത്തിലും നിന്ന് ഞങ്ങൾ അകന്നു പോകുമ്പോഴാകുന്നു എന്നുള്ള ഒരു വലിയ സത്യം ഈ ചിന്തയിലൂടെ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കി തന്നുവല്ലോ. നാഥ, നിന്നോടുള്ള പൂർണ്ണ ശരണത്തിലും സംസർഗത്തിലും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ കൃപ നൽകണമേ. ഈ ലോകം പാപമുള്ള ലോകമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പാപത്തിൽ നിന്ന് തിന്മയിൽ നിന്നൊക്കെ അകന്നു ജീവിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഒരു ആത്മാവിനെ ഞങ്ങൾ പകരണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക എന്നാകുന്നുവല്ലോ അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ നിരൂപണങ്ങളെയും ഞങ്ങളുടെ എല്ലാ മാനസികമായ അവസ്ഥകളെയും വിശുദ്ധിയോടുകൂടെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളുടെ മനസ്സിലാണ് പാപം ജനിക്കുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നു. അത് ഞങ്ങളുടെ പ്രവൃത്തിയിലേക്കും ഞങ്ങളുടെ വികാരങ്ങളിലേക്കും ഒക്കെ ബാധിച്ച് ഞങ്ങൾ അതിനടിമകളായി തീരുന്ന ഒരു പ്രതിഭാസമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ചിന്തകളെയൊക്കെ നിർബലമായി വിമലമായി സൂക്ഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ കൃപ നൽകണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും തൃക്കൺപാർക്കണമേ. ഞങ്ങൾ കടന്നുപോകുന്ന ഈ ജീവിത സാഹചര്യത്തിൽ ഞങ്ങൾ നിന്നിൽ ആശ്രയിപ്പാനും ഞങ്ങൾ ഭീതി കൂടാതെ പ്രത്യാശയോടുകൂടെ ജീവിപ്പാനും ഞങ്ങൾക്കിടയാക്കണമേ. രോഗബാധയിലിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ ലോകമൊക്കെയിലും വിശിഷ്യ നമ്മുടെ രാജ്യം ഞങ്ങളുടെ രാജ്യം ഇന്ന് കടന്നുപോകുന്ന അവസ്ഥകളൊക്കെ നാഥ ഞങ്ങൾ തിരുസന്നിധിയിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. വേദനയും മരണത്തിലും വേദനയിലും ദുഃഖത്തിലും കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നിന്റെ കൃപയോട് ഞങ്ങൾ യാചിക്കുന്നു. നാഥ, മനുഷ്യവർഗത്തോട് മനസ്സലിയണമേ, തൃക്കൺ പാർക്കണമേ. ലോകത്തു നിന്ന് മഹാവ്യാധി മാറ്റി സമാധാനവും ആശ്വാസവും സ്വസ്ഥതയുമുള്ള ജീവിതം മനുഷ്യവർഗത്തിന് ലഭിക്കാൻ കോണം അവിടുത്തെ കരുണ വ്യാപരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ സഭയെ തിരുമുൻപാകെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ ബാബാതിരുമേനിയുടെ സൗഖ്യത്തിനും ആശ്വാസത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ മെത്രാപ്പൊലിത്തന്മാരെയും വൈദികരെയും അഭിലാഷണങ്ങളെയും കുടുംബങ്ങളെയൊക്കെ സഭയുടെ സകല പ്രവർത്തന സരണികളിലും പ്രവർത്തിക്കുന്നവർ എല്ലാ സുവിശേഷപരമായ പ്രവർത്തനങ്ങളെയൊക്കെ നാഥ അനുഗ്രഹിച്ച് ക്രിസ്തീയ സാക്ഷ്യമുള്ളതാക്കി തീർപ്പാന്റെ കോണോടും ഇടയാക്കണമേ. ഇന്ന് പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പി സി യോറത്തിന്റെ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസിനെ സ്വർഗീയ ഉറുസലേമിൽ പരിശുദ്ധന്മാരുടെ സംഘങ്ങളിൽ ചേർക്കണമേ. കുടുംബത്തിന് സമാധാനവും ആശ്വാസവും പ്രത്യാശയും നൽകണമേ. ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ, നിങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരാളുകൾ, ഇവരെയൊക്കെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുന്നു. നാഥ എല്ലാവരെയും തൃക്കൺ പാർക്കണമേ. യാചനകൾക്ക് കരുണയോടെ ഉത്തരമല്ലണമേ. ആപത്തനർത്ഥങ്ങൾ നോക്കി അടിയങ്ങൾ എല്ലാവരെയും സംരക്ഷിക്കണമേ. ഞങ്ങൾ തിരുവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നതിനുമുള്ള ശ്രദ്ധയും താല്പര്യവും ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയൊക്കെയും ഉടനെ പരിഹരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരെ സ്വർഗീയ സ്വയം ചേർക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും പുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും അടിയങ്ങളെല്ലാവരുടെ മേലും വിശ്വനാഥ ഈ പ്രാർത്ഥനകളെ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധ സഭയുടെ മേലും ലോകമൊക്കെയുടെ മേലും വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇന്ന് വന്നേ കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.
Thank you, Acha. Good night, everyone. Good night. Thank you.